الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിവാഹവും തുറച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അൽ ഉസൂലുൽ തലാഖ് എന്ന ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വായിക്കേണ്ട ഭാഗം അസ്സാലിസതു അദ്ദഅവതു ഇലൈഹി എന്നാണ്. ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം, അമലാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ കാര്യം ദഅവത്ത് ഇലൈഹി, അതിലേക്ക് ദഅവത്ത് നടത്തണം, പ്രബോധനം ചെയ്യണം, ക്ഷണിക്കണം എന്നുള്ളതാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ളാ, അതുപോലെ തന്നെ ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി, അവർ വിശദീകരിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഇൻഷാ അള്ളാഹ്. മൂന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ച, മനസ്സിലാക്കിയ, അമൽ ചെയ്ത അതിലെ ക്ഷണിക്കലാണ്, ദഅവത്ത് നടത്തലാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മതിയാവുകയില്ല പഠിക്കൽ എന്നുള്ളത് കൊണ്ട്. പഠിച്ചതുകൊണ്ട് മാത്രം മതിയാകൂല. വയ അമലത്തി, മാത്രമല്ല സ്വന്തം അത് അമലാക്കുക എന്നതുകൊണ്ട് മതിയാകൂല. പഠിക്കുക, സ്വയം ജീവിതത്തിൽ പകർത്തുക എന്നതുകൊണ്ട് എന്ത് ചെയ്യൂല, മതിയാകൂല. മറിച്ച് എന്ത് ചെയ്യണം? വരായുള്ള പഠിക്കുന്നു, അതുപോലെ തന്നെ അമൽ ചെയ്യുന്നു, പക്ഷെ ദഅവത്ത് നടത്തുന്നില്ല എങ്കിൽ അത് മതിയാകൂല എന്നാണ്. മറിച്ച് അവനെന്ത് ചെയ്യണം? ബൽ, എന്നാൽ ലാബുദ്ദ, അവൻ അനിവാര്യമാണ്, നിർബന്ധമാണ്. എന്താണ് അനിവാര്യമായിട്ടുള്ളത്? അയ്യദുഉവ ഗൈറഹു, അവൻ മറ്റുള്ള ആളുകളെ ദഅവത്ത് നടത്തണം, ക്ഷണിക്കണം. പഠിച്ചതുകൊണ്ട് മാത്രം, അത് അമലാക്കിയത് കൊണ്ട് മാത്രം മതിയാകില്ല. മറിച്ച് എന്ത് ചെയ്യണം? അവൻ മറ്റുള്ള ആളുകളെ അതിലേക്ക് ക്ഷണിക്കണം. അപ്പൊ എന്ത് ചെയ്യും? അവൻ പഠിച്ചു, അവൻ അമലാക്കിയ കാര്യം അവൻ മറ്റുള്ള ആളുകൾ അതിലേക്ക് കൂടി ക്ഷണിക്കുകയും ചെയ്താൽ ഫയകൂനു നാഫിഅൻ ലിനഫ്സിഹി വനാഫിഅൻ ലിഗൈരി, അപ്പോൾ അത് അവന് പ്രയോജനമുള്ളതായി തീരും. അതുപോലെ തന്നെ അവനല്ലാത്ത മറ്റുള്ള ആളുകൾക്കും അതിന്റെ പ്രയോജനം, നഫ്, അതിന്റെ പ്രയോജനം മറ്റുള്ള ആളുകൾക്ക് കൂടി ഉണ്ടാകും. കാരണം ഈ ഇൽമ് എന്ന് പറയുന്നത് ദീനാകുന്ന ഇൽമ് എന്ന് പറയുന്നത് അമാനത്താണ്, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യമാണ്, അമാനത്താണ്. നീ സൂക്ഷിച്ചു വെക്കേണ്ട നിന്റെ സ്വത്തല്ലാതെ, നീ മാത്രം ഉടമപ്പെടുത്തി വെക്കേണ്ട, നീ സൂക്ഷിച്ച് കെട്ടിക്കൂട്ടി വെക്കേണ്ട ഒന്നല്ലാതെ ജനങ്ങൾക്കത് കൊടുക്കാതെ നിഷിദ്ധമാക്കിക്കൊണ്ട് നീ മാത്രം സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വിൽക്കല്ല, ഒരു സ്വത്തല്ല അത്. ജനങ്ങളാണെങ്കിൽ അതിലേക്ക് ആവശ്യക്കാരുമാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഇൽമ് നമ്മളത് ആർക്കും കൊടുക്കാതെ അത് കെട്ടിക്കൂട്ടി വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ അപ്പോൾ നിനക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം, നിനക്ക് എന്ന് പറഞ്ഞ എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിനക്ക് നിർബന്ധമായിട്ടുള്ള കാര്യം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക, ഖൈറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്, ഖൈറിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്. هذا العلم الذي حملك الله اياه ليس وقفا عليك. الله تعالى നിന്നെ ഏൽപ്പിച്ച ഇൽമ് നിനക്ക് വഖഫ് സ്വത്തായി കിട്ടിയതല്ല, നിനക്ക് മാത്രം ഒതുങ്ങിയതല്ല. وانما هو لك ولغيرك. ആ ഇൽമ് എന്ന് പറഞ്ഞാൽ നിനക്കും നീ അല്ലാത്ത മറ്റുള്ള ആളുകൾക്കും ഉള്ളത് കൂടിയാണ്. നിനക്ക് മാത്രമുള്ളതല്ല, നിന്നെ പോലെയുള്ള മറ്റാളുകൾ കൂടി ഉള്ളതാണത്. നീ അതിനെ ഇഷ്ടക്കാറാന്ന് പറഞ്ഞാൽ പൂഴ്ത്തി വെക്കുക, നീ അതിനെ പൂഴ്ത്തി വെക്കരുത് ആ ഇൽമിനെ. അലാനസ്തിക് നിന്റെ സ്വന്തത്തിന്റെ മേൽ, നിനക്ക് സ്വന്തമായി അതിനെ നീ എന്ത് ചെയ്യരുത്, പൂഴ്ത്തി വെക്കരുത്. മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്നതിനെ തൊട്ട് നീ എന്ത് ചെയ്യരുത്, ആ ഇൽമ് മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കുക എന്നതിനെ തൊട്ട് നീ ആ ഇൽമിനെ തടയുകയും ചെയ്യരുത്. മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നീ അത് തടഞ്ഞു വെക്കരുത്, നീ സ്വന്തമാക്കി വെക്കരുത്. നീ എന്ത് ചെയ്യണം, നീ അത് തബ്ലീഗ് നടത്തൽ നിർബന്ധമാണ്, എത്തിച്ചു കൊടുക്കൽ. മാത്രല്ല ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അല്ലാഹ് പറഞ്ഞു, وَإِذْ أَخَذَ اللَّهُ مِيثَاقَ الَّذِينَ أُوتُوا الْكِتَابَ لَتُبَيِّنُنَّهُ لِلنَّاسِ وَلَا تَكْتُمُونَهُ. آل عمران 187 വചനമാണ്. അല്ലാഹു തആല കരാർ സ്വീകരിച്ച സന്ദർഭം, ആരിൽ നിന്നാണ് കരാർ സ്വീകരിച്ചത്? وَإِذْ أَخَذَ اللَّهُ مِيثَاقَ الَّذِينَ ഊത്തുൽ കിതാബ്, ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന്. എന്താണ് കരാർ? ലതുബയ്യിനുന്നഹു ലിന്നാസ്, നിങ്ങൾ എന്ത് ചെയ്യണം, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കരാർ. വലാ തക്തുമൂന, അത് മറച്ചു വെക്കാൻ പാടില്ല, അത് ദീന് മറച്ചു വെക്കാൻ പാടില്ല, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ, കൃത്യമായി പഠിച്ച, അമലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം, അദ്ദാഅവത്തു ഇലൈഹി എന്ന് പറഞ്ഞത്. ഇതിനെ വിശദീകരിക്കുകയാണ് ഈ ആയത്തിന്. ഹാദാ മീസാഖുൻ അഖദഹു അല്ലാഹു അലൽ ഉലമാ, പണ്ഡിതന്മാരുടെ മേൽ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുള്ള ഒരു കരാറാണിത്. അള്ളാഹു തആല അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ കാര്യം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ കൊടുക്കണമെന്നുള്ള കരാറാണത്. എന്തിനാണത്? മിൻ അജ്ലി അൻ യൻസുറു അൽ ഖൈറ, ജനങ്ങൾക്ക് അവർ ഖൈറിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. നമ്മൾ പഠിച്ചു, നമ്മൾ മാത്രം അമലാക്കിയാൽ ജനങ്ങൾ അന്ധകാരത്തിൽ നിന്ന് വരാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് വരൂല. പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് പ്രവാചകന്മാരുടെ ജോലിയാണ്, ഇതാണ് പ്രവാചകന്മാരുടെ ജോലി. മാത്രമല്ല പ്രവാചകന്മാരെ പിന്തുടർന്നവരുടെയും പ്രവർത്തനം, ജോലി ഇതാണ്. കാലത്ത് അല്ലാഹ് പറഞ്ഞു, പ്രഖ്യാപിക്കുക, ഇതാണ് എന്റെ മാർഗം. ഇതാണെന്റെ മാർഗം. ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, ബസീറത്തോടുകൂടി, കൃത്യമായ അറിവോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി. ഞാനും എന്നെ പിന്തുടർന്നവരും ഈ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. വസുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. വമാ അന മിനൽ മുശ്രിഖീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുമല്ല എന്നാണ് പറയുന്നത്. അപ്പോ പ്രവാചകന്മാരുടെ പ്രവർത്തനമാണ്, ജോലിയാണ് എന്ത്? ഹഖിലേക്ക്, ഖൈറിലേക്ക്, ഹിദായത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. ഹാദിഹി തരീഖത്തു റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് പ്രവാചകന്മാരുടെ മാർഗം, ഇതാണ് പ്രവാചകന്മാരെ പിന്തുടർന്ന പ്രവാചകന്മാരുടെ അനുയായികളുടെ മാർഗം, ഇതാണ്. മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന് ഇൽമ്, മറ്റൊന്ന് അമൽ, മറ്റൊന്ന് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഒരുത്തൻ ദഅവത്ത് നടത്തുന്നില്ല, ക്ഷണിക്കുന്നില്ല, അവന് ദഅവത്ത് എടുക്കാൻ കഴിവുള്ളവനാണ്, അതിന് ഇൽമുണ്ട്, അത് പറഞ്ഞുകൊടുക്കാനുള്ള കഴിവുണ്ട്. വഇന്ദഹു ഇൽമുൻ, അവനടുത്ത് ഇൽമുണ്ട് പറഞ്ഞുകൊടുക്കാൻ, ഇൽമുണ്ടാകണം, പഠിക്കാതെ പറഞ്ഞുകൊടുക്കാൻ പറ്റൂല. നമ്മൾ പറയുന്ന കാര്യം കൃത്യമായി പഠിച്ചതിന് ശേഷമായിരിക്കണം അത് പറഞ്ഞുകൊടുക്കേണ്ടത്. എല്ലാം പഠിക്കുക എന്നല്ല, പഠിച്ചത് കൃത്യമായി പ്രാമാണികമായി പഠിച്ചതേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. കേട്ടതോ അല്ലെങ്കിൽ കൃത്യമായ ഉറപ്പില്ലാത്തതോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇൽമുണ്ട്, ഇൽമ് ഉള്ളവനായിരിക്കെ ഒരുത്തൻ ദഅവത്തെടുത്തിയില്ല. വഖതമഹു, ആ ഇൽമിനെ അവൻ മറച്ചു വെച്ചു. അവന് ഇൽമ്, അവന്റെ കയ്യിൽ ഇൽമുണ്ട്, അവന് ദഅവത്തെടുക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള ഒരുത്തൻ ദഅവത്ത് നടത്തിയിട്ടില്ല എങ്കിൽ ഖിയാമത്തു നാളിൽ അവനെ നരകത്തിൽ നിന്നുള്ള ഒരു കടിഞ്ഞാൻ അവന് ധരിപ്പിക്കപ്പെടും. നരകത്തിൽ നിന്നുള്ള ഒരു കടിഞ്ഞാൻ, ലിജാം, അവന് ധരിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ഖിയാമത്തിൽ ഹദീസ്, ഹദീസിൽ വന്നതുപോലെ. എന്താ ഹദീസിലുള്ളത്? മൻ കതമ ഇൽമൻ അൽജമഹു അല്ലാഹു യൗമൽ ഖിയാമ ബിലിജാമിൻ മിന്നാർ. ആരെങ്കിലും ഇൽമ് മറച്ചു വെച്ചാൽ, മൻ കതമ ഇൽമൻ, ആരെങ്കിലും ഇൽമ് മറച്ചു വെച്ചാൽ, ഇൽമ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനാണ്. അൽജമഹു അല്ലാഹു യൗമൽ ഖിയാമ ബിലിജാമിൻ മിന്നാർ, അല്ലാഹു തആല ഖിയാമത്തു നാളിൽ നരകത്തിൽ നിന്നുള്ള ഒരു കടിഞ്ഞാൻ അവനെ ധരിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഇനി ദഅവത്ത് നടത്താൻ വ്യത്യസ്തമായ വസീലകൾ, മാർഗങ്ങൾ നിലവിലുണ്ട്. പല മാർഗവും സ്വീകരിക്കാം. ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന ഭാഗമാണ് അടുത്തു വായിക്കുന്നത്. വമജാലാതു ദഅവതി കസീറതുൻ, ദഅവത്തിന്റെ മേഖലകൾ ധാരാളമാണ്, ദഅവത്തിന്റെ മേഖലകൾ ധാരാളമാണ്. മിൻഹ, അതിൽപ്പെട്ടതാണ് അദ്ദഅവതു ഇലല്ലാഹി തആല ബിൽ ഖതാബ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. എങ്ങനെ? ബിൽ ഖതാബ, ഖതാബത്ത് എന്ന് പറഞ്ഞാൽ പ്രസംഗം, പ്രസംഗം കൊണ്ട് എന്ത് അല്ലാഹുവിലേക്ക് ക്ഷണിക്കാം, പ്രസംഗിച്ചിട്ട് അല്ലാഹുവിലേക്ക് ക്ഷണിക്കാം. മുഹാളറാത്തിന് ക്ലാസ് എടുക്കാം, ക്ലാസ് ഇൽഖാഉൽ മുഹാളറ ക്ലാസ് എടുക്കൽ, ക്ലാസ് എടുത്തുകൊണ്ട് ദഅവത്ത് എടുക്കാം. അതുപോലെ തന്നെ എഴുത്തിലൂടെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാം. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ബിഹലഖാത്തുൽ ഇൽം, ഇൽമിന്റെ സദസ്സുകൾ കൊണ്ട്, ഇൽമിയായ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അതിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാം. അതിന്റെ ദഅവ തന്നെയാണ് ഉരുമിയായ സദസ്സുകൾ സംഘടിപ്പിക്കലും, അതിലേക്ക് ആ നമ്മൾ ക്ഷണിച്ച് ആ നിലക്കുള്ള ദഅവത്ത്. വമിൻഹാ അദ്ദഅവതു ഇലല്ലാഹി ബിത്തഅലീഫ്, അതുപോലെ തന്നെ അതിൽ പെട്ടതാണ് അദ്ദഅവതു ഇലല്ലാഹിയിലേക്ക് ക്ഷണിക്കൽ ബിത്തഅലീഫ്, രചന രചിക്കൽ, ഗ്രന്ഥരചന നടത്തിക്കൊണ്ട്, പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട്. വരസ്റുദ്ദീന അൻ തരീഖ് തഅലീഫ്, ദീനെ പ്രചരിപ്പിക്കൽ, രചനയുടെ മാർഗത്തിലൂടെ, എഴുത്ത് മേഖലയിലൂടെ, പുസ്തകങ്ങൾ രചിക്കുക, അതുപോലെ തന്നെ ലഘുലേഖകളും ഒക്കെ രചിച്ചുകൊണ്ട് ആ നിലക്ക് എഴുതിക്കൊണ്ട് എന്ത് ചെയ്യുക, ചെറിയ റിസാലകളും മഹാലകളും അതുപോലെ തന്നെ കിതാബുകളും കുതയ്യിബുകളും, ചെറിയ പുസ്തകങ്ങൾ അതുപോലെ തന്നെ വലിയ പുസ്തകങ്ങളൊക്കെ എഴുതിക്കൊണ്ട് ഒക്കെ ദഅവത്തെടുത്ത്, അതൊക്കെ ദഅവത്തിന്റെ വ്യത്യസ്തമായ മാർഗങ്ങളാണ്. وَالدَّعْوَةُ إِلَى اللَّهِ عَزَّ وَجَلَّ, അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളത് ഹിയ, അത് വളീഫത്തു റുസുലി അലൈഹി അലൈഹിമുസ്സലാത്തു വസ്സലാം. റുസുൽ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ജംഅൻ, പ്രവാചകന്മാരുടെ വളീഫയാണ്, കർത്തവ്യമാണ്, ഡ്യൂട്ടിയാണ്. വതരീഖത്തു മൻ തബിഅഹും ബിഹ്സാൻ, മാത്രമല്ല പ്രവാചകന്മാരുടെ നന്മയുടെ വിഷയത്തിൽ പിന്തുടർന്നവരുടെ മാർഗമാണ് ദഅവത്തെടുക്കുന്നത്. ഒരു മനുഷ്യൻ തന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കി, വനബിയഹു അവന്റെ പ്രവാചകനെ സംബന്ധിച്ച് മനസ്സിലാക്കി, വദീനഹു അവന്റെ ദീനെ സംബന്ധിച്ച് മനസ്സിലാക്കി, വമന്നല്ലാഹു അലൈഹി ബിത്തൗഫീഖി ലിദാലിക്, അല്ലാഹു തആല വമന്നല്ലാഹു അലൈഹി ബിത്തൗഫീഖി ലിദാലിക്, ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്തു, അവന് തൗഫീഖിനെ കൊടുത്തു. ഇതൊക്കെ മനസ്സിലാക്കണം, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, റസൂലിനെ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ദീനെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുത്തു. എങ്കിൽ ഒരാൾക്ക് അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലായി, റസൂലിനെ സംബന്ധിച്ച് മനസ്സിലായി, ദീനുൽ ഇസ്ലാം എന്തെന്ന് കൃത്യമായി മനസ്സിലായാൽ, ഫഇന്ന അലൈഹി സഅയ, അവന്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്ത്, അസ്സഅയ, പരിശ്രമിക്കൽ. ഫഇന്ന അലൈഹി സഅയ ഫീ ഇൻഖാദി ഇഖ്വാനിഹി ബിദഅവതിഹി ഇലല്ലാഹി അസ്സ വജല്ല, തന്റെ സഹോദരനെ ഇൻഖാദ് രക്ഷപ്പെടുത്ത, ഫീ ഇൻഖാദി ഇഖ്വാനിഹി നം ബിദഅവതിഹി ഇലല്ലാഹി അസ്സ വജല്ല, തന്റെ സഹോദരന്മാരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ്. നമ്മൾ പഠിച്ച് നമ്മൾ അമലാക്കി ഒതുങ്ങിക്കൂടാൻ പാടില്ല, നമ്മുടെ സഹോദരങ്ങൾ കൂടി എന്ത് ചെയ്യണം, അവരെ കൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തണം. വലിയുദശ്യർ ബിൽ ഖൈർ, ഖൈറിനെ സന്തോഷ വാർത്തയെ അറിയിച്ചു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യൗമ ഖൈബർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖൈബർ ദിവസവേളയിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഭവം എന്താ പറഞ്ഞത്, ഉൻഫുദ് അലാ റിസ്ലിക്, ഉൻഫുദ് നീ മുന്നോട്ട് പോകണം, അലാ റിസ്ലിക് സാവകാശത്തിൽ അവധാനതയോടുകൂടി നീ മുന്നോട്ട് പോകണം, ഹത്താ തൻസില ബിസാഹതിഹിം, പറയാൻ ശത്രുക്കളുടെ അങ്കണത്തിന് ചെന്നിറങ്ങുന്നത് വരെ വളരെ പതുക്കെ അവധാനതയോടുകൂടി സാവകാശത്തിന് മുന്നേറണം. ഇസ്ലാം അവിടെ ചെന്നിട്ട് അവരാക്രമിക്കല്ല, അവരോട് ആദ്യം എന്ത് ചെയ്യണം, ദഅവത്ത് നടത്തണം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. واخبرهم بما يجب عليهم من حق الله تعالى فيه അവർക്ക് അറിയിച്ചു കൊടുക്കണം. അഖ്ബിറുഹും, അവർക്ക് അറിയിച്ചു കൊടുക്കണം. ബീമാ യജിബു അലൈഹിം മിൻ ഹഖില്ലാഹി തആല ഫീ, അല്ലാഹുവിന് കൊടുക്കേണ്ട അവകാശം അവർക്ക് നിർബന്ധമായി അവർ അല്ലാഹുവിന് കൊടുക്കേണ്ട അവകാശത്തെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. നിർ റസൂല പറഞ്ഞു, ഫവല്ലാഹി ലി അൻ യഅദിയ അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിൻ ഹുമുരിൻ നഅം. അള്ളാഹുവാണ് സത്യം, അള്ളാഹു തആലാ നിന്നെ കൊണ്ട് ഒരു മനുഷ്യനെ ഹിദായത്തിനാക്കിയാൽ ആ ഹിദായത്തിനാക്കുക എന്നുള്ളത് ഖൈറുൻ ലക്, നിനക്ക് ഉത്തമമാണ്. മിൻ ഹുമുരിൻ നഅം, നഅം എന്ന് പറഞ്ഞ ഒട്ടകം, ചുവന്ന ഒട്ടകത്തേക്കാൾ നിനക്ക് ഉത്തമമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ويقول صلى الله عليه وسلم رسول الله برغتني ده دعوتين പ്രാധാന്യത്തെ കുറിക്കുന്ന ചില ഹദീസുകളാണ്. എന്താണ്? നിന്നെ കൊണ്ട് നമ്മൾ ഒരാളെ ദൈവത്തെ എടുത്തി, അങ്ങനെ അല്ലാഹു തആല അവന് ഹിദായത്ത് കൊടുത്താൽ അത് ഒട്ടകത്തേക്കാൾ, ചുവന്ന ഒട്ടകത്തേക്കാൾ ലഭിക്കുന്നതിനേക്കാൾ, അതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, മൻ ദഅ ഇലാ ഹുദൻ, ആരെങ്കിലും നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ كان له من الاجر مثل اجور من تبعه അവനെ പ്രതിഫലമുണ്ട്. ആരെ പ്രതിഫലം? മിസ്ലു ഉജൂരി മൻ തബിഅഹു, അവനെ ദഅവത്ത് എടുത്തിട്ട് അവൻ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചു, ഒരു നന്മയിലേക്ക് ക്ഷണിച്ചു, ആ നന്മയെ പിന്തുടർന്ന അവന്റെ പ്രതിഫലം അത് അറിയിച്ചു കൊടുത്ത ക്ഷണിച്ച ആൾക്കുണ്ട്. ലയൻകുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅ, ലയൻകുസു ദാലിക മിൻ ഉജൂരിഹിം ശൈഅ, അവരുടെ പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും അതിനെ കുറക്കൂല. രണ്ടു കൂട്ടർക്കും പ്രതിഫലം ഉണ്ടാകും. ആ ഇത്തിബായി ചെയ്ത വ്യക്തിക്കും അത് പ്രതിഫലമുണ്ട്, അതുപോലെ തന്നെ അത് എത്തിച്ചു കൊടുത്ത, അതിലേക്ക് ക്ഷണിച്ച ആളുകൾക്കും അതിന്റെ പ്രതിഫലമുണ്ട്. ഒരാൾക്കും യാതൊരു കുറവും സംഭവിക്കൂല. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, വമൻ ദഅ ഇലാ ദലാലതിൻ, ആരെങ്കിലും ഒരു വഴികേടിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ كان عليه من الاثم مثل آثام من تبعه, അവനതിന് കുറ്റമുണ്ട്. അവൻ ക്ഷണിച്ച, അവൻ ദഅവത്ത് നടത്തിയ തിന്മയെ ആര് പിന്തുടർന്നുവോ അതിനുള്ള കുറ്റം ഈ ക്ഷണിച്ച, അത് എത്തിച്ചു കൊടുത്ത, അതിലേക്ക് ക്ഷണിച്ച വ്യക്തിക്ക് അതിന്റെ ഭാഗമുണ്ട്, അതിനുള്ള കുറ്റം അവനുണ്ട്. لا ينقص ذلك من اوزارهم شيئا, وزر اوزار എന്ന് പറയാൻ പാദം, തെറ്റ്, അവന്റെ പാപത്തിൽ നിന്ന് അവരുടെ പാപത്തിൽ നിന്ന് യാതൊന്നും അതിനെ കുറക്കുകയില്ല. രണ്ടു കൂട്ടർക്കും അതിന് കുറ്റമുണ്ടാകും. നമ്മളൊരു തിന്മയിലേക്ക് ഒരാൾ ക്ഷണിച്ചു, പ്രേരിപ്പിച്ചു, അദ്ദേഹം ആ തിന്മ ചെയ്തു, ആ ചെയ്തവനും കുറ്റമുണ്ട്, അതിലേക്ക് ക്ഷണിച്ച ആൾക്കും കുറ്റമുണ്ട്. രണ്ടുപേർക്കും യാതൊരു കുറവുമില്ല, രണ്ടുപേർക്കും ഒരുപോലെ കുറ്റമുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം മുസ്ലിം അത് റിവായത്ത് ചെയ്തു. وقال صلى الله عليه وسلم رسول الله صلى الله عليه وسلم ഈ വിഷയത്തിൽ പറഞ്ഞ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഹദീസാണ്, മൻ ദല്ല അല ഖൈർ ഫലഹു മിത്ലു അജ്രി ഫാഇലിഹി. ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ട ഹദീസുകളാണ്. അപ്പൊ വളരെ സിമ്പിൾ കാര്യങ്ങളെ പറയുന്നത്, ഈ റസൂൽ സലാത്തിൽ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ അഖീദയുടെ വിഷയം പഠിച്ചിട്ട് ഇൻഷാ അള്ളാ നമ്മൾ അടുത്ത ഗ്രന്ഥത്തിലേക്ക് പോകണം. അപ്പൊ തുടക്കക്കാർ എന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണിതൊക്കെ. ഞാൻ മൻ ദല്ല അല ഖൈറിൻ, ആരെങ്കിലും ഒരു ഖൈറിനെ അറിയിച്ചു കൊടുത്താൽ, ദല്ല അല അറിയിച്ചു കൊടുത്തു, ഫലഹു മിത്ലു അജ്രി ഫാഇലിഹി, ഫാഇൽ അത് ചെയ്തവൻ, ആ ചെയ്തവന്റെ പ്രതിഫലം അറിയിച്ചു കൊടുത്തവനുമുണ്ട് എന്ന് റസൂലുള്ളാഹി. ആദ്യ ഭാഗത്ത് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഉൻഫുദ അലാ റിസ്ലി എന്ന് പറഞ്ഞല്ലോ, ആ വാക്കിനെ വിശദീകരിക്കുകയാണ് ഇവിടെ. അതിൽ രണ്ടാമത്തെ വരി നമ്മൾ നോക്കാം. والمقصود انه صلى الله عليه وسلم يقول له റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് ഉൻഫുദ അല റിസ്ലിക് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? ഉൻഫുദ ഇലൈഹിം അലാ മഹലിൻ, നീ അവരിലേക്ക് കടന്നു ചെല്ലുക. അലാ മഹലിൻ, സാവകാശത്തിൽ. വബിരിഖിൻ, അതുപോലെ തന്നെ സൗമ്യതയോടുകൂടി. വറ്റഇദ് ഫീ അംരിക്, ഈ നിന്റെ കാര്യത്തിൽ ഇത്തഅദ എന്ന് പറഞ്ഞാൽ സാവകാശം കാണിക്കാം, സാവകാശം കാണിക്കണം. നേരെ ചെന്ന് പോയി അവരെ ആക്രമിക്കല്ലേ ശത്രുക്കളെ, മറിച്ച് വറ്റഇദ് ഫീ അംരിക്, നീ എന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യണം? സാവകാശം കാണിക്കണം. ഇവിടെ റസൂലുള്ള പറഞ്ഞതിന്റെ ഈ ഒരു ഉൻഫുദ അല റിസ്ലിക് എന്ന പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യം എന്താ? വദാലിക യതളമ്മനു നഹ്യു, വദാലിക യതളമ്മനു നഹ്യ അനിൽ അജലതി വത്തൈഷി വൽ ഹറകതിൽ ഖാരിജതി അനിൽ റിസ്കി വത്തസബ്ബുത്. ഈ പറഞ്ഞ ഉൻഫുദ അല റിസ്ലിക് എന്ന പ്രയോഗം അത് ഉൾക്കൊള്ളുന്നു. എന്തിനെ? അന്നഹ്യ അനിൽ അജല, ധൃതിയെ വിരോധിക്കുക എന്നുള്ള കാര്യം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ധൃതി കാണിക്കരുത് എന്നുള്ള കാര്യം. വത്തൈസ്, തൈസ് എന്ന് പറഞ്ഞാൽ അവിവേകം, ഓടിച്ചെന്ന് ആക്രമിക്കല്ല, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അവിടെ അവിവേകം നിറഞ്ഞ പ്രവർത്തനം നടത്താൻ പാടില്ല, ധൃതി കാണിക്കാൻ പാടില്ല, അതൊക്കെ നിരോധിക്കുക എന്നുള്ള കാര്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഉൻഫുദ അല റിസ്ലിക് എന്ന പ്രയോഗത്തിൽ വൽഹറകത്തിൽ ഖാരിജതി അനിൽ റിസ്ക് വത്തസബ്ബുത്, അതുപോലെ തന്നെ റിസ്ക്, സൗമ്യത, തസബ്ബുത്, അവധാനത, സാവകാശം, അതിനൊക്കെ ഇല്ലാതെയാക്കി കളയുന്ന, അതിൽ നിന്നൊക്കെ വിട്ടുപോകുന്ന ഒരു ചലനം, ഒരു മൂവ്മെന്റ്, അതൊക്കെ വിരോധിക്കുന്നുണ്ട്. പക്ഷെ ആലോചിച്ചും ചിന്തിച്ചും സാവകാശമാണ് ചെയ്യേണ്ടത് എന്നാണ് ഉൻഫുദ അല റിസ്ലിക് എന്ന പ്രയോഗത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചുള്ളതാണ് ഇതിൽ ശരഇൽ കാണാൻ സാധിക്കുന്നത്. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാം, വളരെ അവധാനതയോടുകൂടി സാവകാശത്തിൽ കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും ചെയ്യണം, അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കണം. നീ എങ്ങാനും നിന്നിലൂടെ ഒരാൾ ഹിദായത്തിലായാൽ, അള്ളാഹു തആല ഒരാളെ ഹിദായത്തിലാക്കിയാൽ അതിനൊക്കെ ചുവന്ന ഒട്ടകത്തെ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദഅവത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. അപ്പോ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കണം, പഠിക്കാതൊന്നും പറയാൻ പാടില്ല, അറിവില്ലാത്ത വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല, പഠിക്കാനും പാടില്ല. പഠിച്ചിട്ടേ എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മൾ പഠിക്കണം, പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പറയണം. നമ്മൾക്ക് നമ്മുടേതായ ഏരിയകളുണ്ട്, ആ ഏരിയയിൽ ഒതുങ്ങിയിരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ദാവത്ത് നടത്താം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കുടുംബക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അമ്രും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ, നമ്മൾ തിന്മ കണ്ടാൽ ഉടനെ എതിർക്കണം. നമ്മൾ മനസ്സിലാക്കിയ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തിന്മയാണെന്ന് മനസ്സിലാക്കിയ കാര്യം നമ്മൾ കൈകൊണ്ട് തടയണം, അതിന് പറ്റിയില്ലെങ്കിൽ ഒന്ന് ആവുകൊണ്ട് തടയണം, അല്ലെങ്കിൽ ഒന്ന് മനസ്സുകൊണ്ട് വെറുക്കണം, നന്മ കൽപ്പിക്കണം. ഇതൊക്കെ നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ച് നമസ്കാരം അഞ്ചു വസ്തുങ്ങൾ നമ്മൾ പഠിച്ച കാര്യമാണ്. അത് നമസ്കരിക്കാത്തവൻ കാഫിറാണ് നമ്മൾ പഠിച്ച കാര്യമാണ്, ഉപദേശിക്കണം. അതിന് നമ്മൾ വലിയ ആടിമാകേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇൽമു പറഞ്ഞതിന് ശേഷം അമല് പറഞ്ഞതിന് ശേഷമാണ് ദഅവത്ത് പറഞ്ഞത്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നാലാമത്തെ കാര്യം അർറാബിഅതു അസ്സബ്റു അലൽ അദാഫീഹി, അസ്സബ്റു അലൽ അദാഫീഹി, ക്ഷമിക്കുക, ക്ഷമ. ഇൽമ്, അമൽ, ദഅവത്ത്, സബർ, ഇതാണ് നാല് കാര്യങ്ങൾ നമ്മൾ പഠിക്കൽ നിർബന്ധമായ. യജിബു അലൈന തഅല്ലുമു അർബഇ മസാഇല എന്ന് പറഞ്ഞല്ലോ, അത് നാലാമത്തെ കാര്യമാണ് ക്ഷമ. ഈ നാല് കാര്യത്തിനും ക്ഷമ വേണം. ഈ മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യത്തിനും ക്ഷമ വേണം. പഠിക്കാൻ ക്ഷമ വേണം, അമലാക്കാൻ ക്ഷമ വേണം, അതുപോലെ തന്നെ ദഅവത്ത് നടത്താൻ ക്ഷമ വേണം. ക്ഷമയില്ലാതെ മൂന്ന് നടക്കൂല. പഠിക്കണമെങ്കിൽ നല്ല ക്ഷമമാണ്. മിഫ്താഹു തഹ്സീലിൽ ഇൽമി അസ്സബർ എന്നാണ് പറയാറുള്ളത്. ഇൽമ കിട്ടാനുള്ള അതിന്റെ താക്കോൽ അത് സബറാണ്. അമൽ ചെയ്യാനും സബറാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ദഅവത്ത് നടത്തുമ്പോഴും ദഅവാ രംഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ക്ഷമ അത്യാവശ്യമാണ്. നഅം. അസ്സബറു അലൽ അജ, അതാന്ന് പറയാ ബുദ്ധിമുട്ട്, ഉപദ്രവം എന്നൊക്കെയാണ്. മഅലൂമുൻ, അറിയപ്പെട്ടതാണ്, അറിയപ്പെട്ട കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്ത്? അന്നമൻ ദഅന്നാസ, ജനങ്ങളെ ക്ഷണിക്കുന്നവൻ, ഖൈറിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ. വഅമറ ബിൽ മഅറൂഫി, അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുന്ന ഒരുത്തൻ. വനഹ അനിൽ മുൻകരി, മുൻകർ തിന്മ വിരോധിക്കുന്ന ഒരുത്തൻ. ഫഇന്നഹു, നിശ്ചയമായും അവൻ. സയതഅറളു, വിധേയനാകും. സയതഅറളു, അവൻ വിധേയനാകും. ലിൽ അദ, എന്തിന് വിധേയനാകും? ഉപദ്രവങ്ങൾക്ക് വിധേയനാകും. മിനൽ അസ്രാർ, ചമ്മാടികളായ നീചന്മാരായ ആളുകളിൽ നിന്നുള്ള ഉപദ്രവത്തിന് അവൻ വിധേയനാകും. എന്തായിരുന്നാലും നന്മ കൽപ്പിച്ചാൽ, തിന്മ വിരോധിച്ചാൽ, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചാൽ, ചമ്മാടികളായ നീചന്മാരായ ആളുകൾ എന്ത് ചെയ്യും? അവനെ ഉപദ്രവിക്കും. അത് അറിയപ്പെട്ട കാര്യമാണ്, സംശയമല്ല. കാരണം ലി അന്ന കസീറൻ മിനൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ, ലാ യുറീദുനൽ ഖൈറ, അവർ നന്മയെ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അധികം ആളുകൾ നന്മ ആഗ്രഹിക്കാത്തവരാണ്. ബൽ യുറീദുന ശഹവാത്, മറിച്ച് നമ്മൾ ദാവത്ത് നടത്തുന്ന സമൂഹത്തിന്റെ അവസ്ഥ എന്താ? അവർ അവരുടെ മനസ്സിന് ഇഷ്ടമുണ്ടാകുന്ന കാര്യമാണ് ആഗ്രഹിക്കുന്നത്. ശഹവത്ത്, അവരുടെ മനസ്സിന്റെ താല്പര്യം ശഹവത്ത് എന്നതാണ്, മനസ്സിന് രസം കിട്ടുന്ന കാര്യം. വൽ മുഹറമാത്ത്, ഹറാമുകളാണ് അവർ ആഗ്രഹിക്കുന്നത്. വൽ അഹ്വാൽ ബാത്തില, നിരർത്ഥകമായ ബാത്തിലായ ഹവകൾ, ദേഹേച്ഛകളാണ് അവർക്ക് താല്പര്യം, ഖൈർ ഇഷ്ടമല്ല. അപ്പോ ഫൈദാ ജഅമ യദ്ഊഹും ഇലല്ലാഹ്, അപ്പോ ഒരുത്തൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരുത്തൻ വന്നാൽ, ജനങ്ങൾ അധിക പേരെന്താണ്? ശഹവത്ത് ആഗ്രഹിക്കുന്നവരാണ്, ഹറാമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ സ്വാഭാവികമായും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരുത്തൻ അവരുടെ ഇടയിലേക്ക് വന്നാൽ, വയറുദ്ദുഹും അൻ ശഹവാത്തിഹിം, അവർ ആഗ്രഹിക്കുന്ന അവരുടെ ശഹവത്തിൽ നിന്ന് അവരെ തടഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, അവരുടെ ശഹവത്തിനെ തടയുന്ന, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരുത്തൻ അവരിലേക്ക് വന്നാൽ, ഫല ബുദ്ധ യകൂന മിൻഹും റദ്ദു ഫിഅലിൻ, അവരൊക്കെ ആഗ്രഹിക്കുന്നത് ശഹവത്താണ്, ഹറാമുകളാണ്. ആ ഹറാമിനെ തടയുന്ന, അതിനെ എതിർക്കുന്ന, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ അവരുടെ കൂട്ടത്തിലേക്ക് വന്നാൽ, സ്വാഭാവികമായും ഫല ബുദ്ധ യകൂന മിൻഹും, അനിവാര്യമാണ് അവരിൽ നിന്നുണ്ടാകും. എന്തുണ്ടാകും? റദ്ദു ഫിഅലിൻ, റദ്ദു ഫിഅൽ പ്രതികരണം, പ്രതികരണം ഉണ്ടാകും. ഒന്നുകിൽ ബിൽ ഖൗൽ, സംസാരം കൊണ്ട്, വാക്കുകൊണ്ടുള്ള പ്രതികരണം ഉണ്ടാവും. ഔ ബിൽ ഫിഅൽ, അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടുള്ള പ്രതികരണം ഉണ്ടാകും. അവർക്ക് പറ്റാത്തതാണ്, അവർക്ക് യോജിക്കാൻ പറ്റാത്തതാണ്, അവരുടെ ദേഹേച്ഛകൾക്കെതിരായ കാര്യങ്ങളാണ് പറയുന്നത്, ഖൈറിലേക്കാണ് ക്ഷണിക്കുന്നത്, പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് ഖൈറല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതികരണം ഉണ്ടാകും. ഒന്നുകിൽ സംസാരം കൊണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള പ്രതികരണം ഉണ്ടാകും. അപ്പോ സൽവാജിബു അലാ മയ്യദുഉ ഇലല്ലാഹ്, അപ്പോ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ബാധ്യതയാണ്, അവന് നിർബന്ധമായിട്ടുള്ള കാര്യം. സൽവാജിബു അലാ മയ്യദുഉ ഇലല്ലാഹ് വയുരീദു വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജു ഉദ്ദേശിക്കുന്ന, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരുത്തന്റെ മേലുള്ള ഉത്തരവാദിത്വം എന്താ? അൻ യസ്ബിറ അലൽ അദ, ഈ പ്രയാസത്തിന്റെ മേൽ ക്ഷണിക്കൽ, ആ പ്രയാസത്തിന്റെ മേൽ, ആ ഉപദ്രവത്തിന്റെ മേൽ ക്ഷണിക്കൽ നിർബന്ധമാണ്. അള്ളാഹുലേക്കുള്ള ആ ദഅവത്തിലേക്ക് അവനത് തുടർന്നുകൊണ്ടേയിരിക്കണം. അള്ളാഹുലേക്കുള്ള ക്ഷണം അവൻ ഇസ്തമർറ തുടർന്നുകൊണ്ടേയിരിക്കണം, അതിന് പിന്നോട്ടടിക്കാൻ പാടില്ല. ഇസ്തമർറ, തുടർച്ചയായി തുടരുക. വഖുദ്വതുഹു ഫീ ദാലിക അർറുസുൽ, ആ വിഷയത്തിൽ അവന്റെ മാതൃക, ഖുദ്വത്ത് മോഡൽ, മാതൃക ഉസ്വത്ത്. റസൂൽ പ്രവാചകന്മാരാണ്. വഖീറതുഹും, ഖീറതുഹും എന്ന് അഫ്ദലുഹും, അവരിൽ ഏറ്റവും ശ്രേഷ്ഠവൻ. വഖാതമുഹും, അവരിൽ അവസാനത്തവൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരിൽ അവസാനത്തവൻ ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല സൂറത്തു അൽ അൻആമിൽ പറഞ്ഞു, വലഖദ് കുദ്ദിബത് റുസുലുൻ, മിൻ ഖബ്ലിക് فصبروا على ما كذبوا واؤذوا حتى اتاهم نصرنا. നിനക്ക് മുമ്പ് പ്രവാചകന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, കളവാക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാരൊക്കെ അവർ കടന്നു വന്നപ്പോ എല്ലാവരും അവരെ സ്വീകരിച്ചക്കല്ല, ഇവരെ കളവാക്കപ്പെട്ടിട്ടുണ്ട് നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാർ. فصبروا على ما كذبوا واؤذوا, അവർ ഉപദ്രവിക്കപ്പെട്ട വിഷയത്തിൽ, അവർ നിഷേധിക്കപ്പെട്ട കളവാക്കപ്പെട്ട വിഷയത്തിൽ അവർ ക്ഷമിച്ചു. അവരിലേക്ക് നമ്മുടെ സഹായം വന്നെത്തുന്നത് വരെ അവർ ക്ഷമിച്ചു. പ്രവാചകന്മാർക്കൊക്കെ, പ്രവാചകന്മാരാണ് ഇതിൽ എന്ത് ക്ഷമിക്കാൻ, ദഅവത്ത് നടത്തുമ്പോഴുള്ള പ്രയാസങ്ങൾ ക്ഷമിക്കാൻ നമ്മൾക്കുള്ള മാതൃക ആരാ? പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർ ക്ഷമിച്ചു. ഫസബറു അലാ ദാലിക്, ഫസബറു അലാ മാ കുദ്ദിബു വഊദു ഹത്താ അതാഉ നസ്റുനാ, അല്ലാഹുവിന്റെ സഹായം വന്നെത്തുന്നതുവരെയും അവർ ക്ഷമിച്ചു എന്നുള്ളതാണ്. അപ്പോ പ്രവാചകന്മാരെ നമുക്കതിലുള്ള മാതൃക, ക്ഷമിക്കാനുള്ള മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അതിൽ ഉത്തമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച എന്തൊക്കെ പീഡനങ്ങളാ? പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹം സഹിച്ച പീഡനങ്ങളെ സംബന്ധിച്ച് ഇതിൽ പറയാം. ഷെയ്ഖ് ഫൗസാൻ അഹ്മദുള്ളയുടെ വിശദീകരണമാണ്. മാ ഖലഖി മിനന്നാസ്, എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത്? വഖം ലഖിയ മിനൽ അസാ ബിൽ ഖൗലി വൽ ഫിഅൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരമായിട്ടും പ്രവർത്തനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ അഭിമുഖീകരിച്ചു, എന്തൊക്കെ പ്രയാസങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണേണ്ടി വന്നു, സഹിക്കേണ്ടി വന്നു? ഖാലു സാഹിറുൻ വകദ്ദാബ്, അവരെന്തൊക്കെ പറഞ്ഞത്? സാഹിർ എന്ന് പറഞ്ഞു, മരണക്കാരെന്ന് പറഞ്ഞു, കദ്ദാബ് പെരുങ്കള്ളൻ, പെരുന്നുണ എന്ന് പറഞ്ഞു. ഖാലു മജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറഞ്ഞു അവർ. നമ്മളിതൊക്കെ ചിന്തിക്കേണ്ട വിഷയം എന്താ അറിയോ? നമ്മൾ ദഅവത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ രംഗത്ത് സജീവമാകുമ്പോ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ കള്ള, ഭ്രാന്താണൊക്കെ വിളിച്ച എന്തായിരിക്കും അവസ്ഥ? നമുക്ക് അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല, വളരെ പ്രയാസം ഉണ്ടാകും, ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ നടന്ന് ഇറങ്ങി നടക്കുമ്പോ ആളുകൾ ഇങ്ങനെ കള്ള, ഭ്രാന്ത, ഭ്രാന്തനാണ് ആ പോകുന്നത് എന്ന് വിളിച്ച എത്ര പ്രയാസം ഉണ്ടാകും. ബാക്കി കൊണ്ടുള്ള ആ പ്രഹരം നമ്മുടെ മനസ്സിലല്ലാതെ കൊള്ളും, ഈ രംഗത്ത് നമ്മൾ ഇട്ടെറിഞ്ഞു പോകും. പക്ഷേ ഇതിൽ നമുക്ക് മാതൃക പ്രവാചകന്മാരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നമുക്ക് ഉത്തമ മാതൃകയാണ്. അനുഭവിച്ചതാണ് റസൂലുള്ളാഹ്. റസൂലുള്ളാഹി സ്വല്ലം സംബന്ധിച്ച് അവർ പലതും പറഞ്ഞു, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൈകാര്യം ചെയ്തു, ബിൽ അദ, ഉപദ്രവം കൊണ്ട്, പല നിലക്കും ഉപദ്രവിച്ച് റസൂലിനെ അവർ കൈകാര്യം ചെയ്തു. ഖദഹൂഹു ബിൽ ഹിജാറ, റസൂലിനെ അവർ എറിഞ്ഞു, ബിൽ ഹിജാറ കല്ലുകൊണ്ട്. ഹത്ത അദ്മൗ, അദ്മ ചോര, രക്തമൊലിപ്പിച്ചു. അഖിബഹു, അഖിബഹു റസൂലിന്റെ മടമ്പുകാലിന് രക്തം വരുന്ന രൂപത്തിൽ അവർ കല്ലുകൊണ്ട് എറിഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ദഅഹും ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് റസൂലിനെ ക്ഷണിച്ചതിന്റെ പേരില്ല, അല്ലാഹുവിലേക്ക് റസൂലിനെ ക്ഷണിച്ചപ്പോ എന്ത് ചെയ്തു? റസൂലിനെ അവർ എറിഞ്ഞു, റസൂലിന്റെ കാല് പൊട്ടി, ചോര വന്നു. മാത്രമല്ല വഅൽഖൗ സലാ ജസൂരിൻ അലാ ളഹരി, റസൂലിന്റെ മുതുകിലൂടെ അവർ ഒട്ടകത്തിന്റെ സല, മറുപിള്ള, പ്ലാസന്റ എന്നൊക്കെ പറയും,
സല സല ജസൂരിൻ, ജസൂർ എന്ന് പറഞ്ഞാൽ അർക്കാനായ ഒട്ടകത്തിനാണ് അല്ലെ, അർത്ഥ ഒട്ടകത്തിനാണ് പറയാം ജസൂർ ആടിനൊക്കെ പറയാം. അപ്പൊ ആ ലെവറ്റിൽ അതിന്റെ സല സല എന്ന് പറഞ്ഞ എന്താ മറുപിള്ള, മറുപിള്ള എന്താ പ്ലാസെന്താന്നൊക്കെ പറയും. ആ ഗർഭ പിന്നെ പ്രസവിക്കുമ്പോ കുട്ടികൾ അതിലായിരിക്കും, അത് പ്രസവിക്കുമ്പോ സ്ത്രീയുടെ കൂടെ പോരുന്ന അതിനല്ലേ മറുപിള്ള, മറുപിള്ള എന്ന് പറയാം മറുപിള്ള. ആ അത് ഈ ഒട്ടകത്തിന്റെ ഒക്കെ എന്ത് ചെയ്യും, അവർ റസൂലിന്റെ ലഹർ മുതുകിലൂടെ ഇട്ടിട്ടുണ്ട്. وهو ساجد عند الكعبة كعبكرت رسول الله سجود لايريك وشيخ فوزان سيديرجا ادهم رسول الله صلى الله عليه وسلم كعبة سجود لايريك يروبتلا اور بيديبچن رسولنه وتوعدوه بالقتل توعد بالقتل غدبيشني نرتي توعد بالقتل نرل غدبيشني نرتي وهددوه رسولنه തഹദീദ് നടത്തി, തഹദീദ് എന്നാണ് ഭീഷണിപ്പെടുത്ത പേടിപ്പിക്കുക. അന്നലക്ക് റസൂലിനെ ഭീഷണിപ്പെടുത്തി, വധഭീഷണി വരെ നടത്തി റസൂലിനെ സംബന്ധിച്ച്. റസൂലിനെ ഏറ്റ പീഡനങ്ങൾ കൊണ്ട് പറയണം. വഫീ ഗസ്വതി ഉഹദ് ജറ അലൈഹി വഅലാ സ്വഹാബിഹി മാ ജറ, ഉഹദ് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് റസൂലിനെ സഹാബത്തിന് പലതും സംഭവിച്ചു, സംഭവിച്ചതെല്ലാം സംഭവിച്ചു. പല പ്രയാസങ്ങളും റസൂലിന് ആ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. كثروا رباعيته كثروا اور پٹچو رسول الله رباعيته رباعيته എന്ന് പറഞ്ഞാൽ അസ്തിന്നു ബൈന സനിയതി വന്നാബ് എന്ന് പറയും. മുൻപല്ലിന്റെയും അതുപോലെ തന്നെ നാബ് ചേച്ച കോമ്പല്ലിന്റെയും ഇടക്കുള്ള പല്ലിനാണ് എന്ന് പറയാ റബാഇയത്ത് എന്ന് പറയാം. അത് പൊട്ടിച്ചു വസജ്ജൂഹു ഫീ റഅസി, അദ്ദേഹത്തിന്റെ തലയിൽ മുറിവേൽപ്പിച്ചു. സജ്ജ എന്ന് പറഞ്ഞാൽ സജ്ജ ഫീ റഅസി എന്ന് പറഞ്ഞാൽ തലയിൽ മുറിവേൽപ്പിക്കുന്നതിന് പറയാം, പരിക്കേൽപ്പിച്ചു. അവർ റസൂലിന്റെ തലയിൽ പരിക്കേൽപ്പിച്ചു. വഖഅ ഫീ ഹുഫ്റതിൻ, റസൂലിന്റെ കുഴിയിൽ വീണു. ഒക്കെ ആ യുദ്ധത്തിലുണ്ടായ പ്രയാസങ്ങളാ, ചടങ്ങിൽ കുഴിയിൽ വീണു. വഹുവ നബിയുള്ളാ, അദ്ദേഹം റസൂൽ നബിയായിരിക്കെ പ്രവാചകനായിരിക്കാണ് ഈ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. കുല്ലു ഹാദാ അദം ഫി ദഅവതി ഇലല്ലാഹി അസ്സ വജല, ഇതൊക്കെ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിലാണ് ഇതുണ്ടായത് മൊത്തം. റസൂലുള്ള റസൂലിന്റെ കുടുംബകാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രയാസങ്ങൾ അനുഭവിച്ചത് അല്ല. കുല്ലു ഹാദാ അദം ഫി ദഅവ, എല്ലാം ഫി ദഅവതി ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ ക്ഷണിച്ചതിന്റെ പേരിലുണ്ടായ പ്രയാസങ്ങളാണ്. ലാക്കിന്നഹു സബറ, എന്നാൽ റസൂൽ ക്ഷമിച്ചു. ദഅവത്ത് നിർത്തിയോ, ഒഴിവാക്കിപ്പോയോ? ഇല്ല. ലാക്കിന്നഹു സബറ വതഹമ്മല, തഹമ്മല സഹിച്ചു, ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. വഹുവ അഫ്ദലുൽ ഖൽഖി അലൈഹി സ്വലാത്തു വസ്സലാം, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഉത്തമനാണ് റസൂലുള്ള. ഫലാ ബുദ്ദ ലില്ലദി, ഇത് റസൂലിനെ നമുക്ക് കിട്ടുന്ന മാതൃകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ദഅവത്ത് നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്, അവർ ഉപദ്രവത്തിന് വിധേയരാകും. ഹസബ അല ഹസബി ഈമാനിഹി വദഅവതിഹി, അല ഹസബി ഈമാനിഹി വദഅവതിഹി, അവരുടെ ഈമാനും അവരുടെ ദഅവത്തിനും അനുസരിച്ച്, അല ഹസബി ഈമാനിഹി, അവരുടെ ഈമാൻ അനുസരിച്ച്, വദഅവതി അവരുടെ ദഅവത്ത് അനുസരിച്ച് എന്ത് ചെയ്യും, അവർ പല പ്രയാസങ്ങൾക്കും വിധേയരാകും, അനിവാര്യമാണ്, എന്തായാലും ഉണ്ടാകും. പക്ഷേ ആ ദഅവത്ത് നടത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം വലാക്കിൻ അലൈഹി അൻ യസ്ബിറ, അവന്റെ മേൽ ക്ഷമിക്കൽ നിർബന്ധമാണ്. മാ ദാമ അന്നഹു അലാ ഹഖ്, അവൻ സത്യത്തിലായിരിക്കുന്ന കാലത്തോളം അതിന്റെ പേരിൽ അവൻ ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പറയേണ്ടത് ഹഖാണ് നമുക്ക് ബോധ്യമാകണം, ആ ഹക്കിലാണ് ഞാനുള്ളത് എന്ന് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ തന്നെ ബാത്തിലിന്റെയും ഖുറാഫാത്തിന്റെയും ചെർക്കിന്റെയും വിദേഹത്തിന്റെയും വിഷയത്തിലാണ് നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. ദുനിയാവ് മാത്രത്തും നഷ്ടാവും, ഹക്കിന്റെ പേരിലായിരിക്കണം. ഹക്കിലാണ് ഞാനുള്ളതെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം, ഹക്ക് തേടിക്കൊണ്ടേയിരിക്കണം, ഹക്ക് മനസ്സിലായ ഉടൻ സ്വീകരിക്കണം. ആ ഹക്കിനു വേണ്ടി ആ ഹക്കിലേക്ക് ദാവത്ത് നടക്കുന്നതിന്റെ പേരിലായിരിക്കണം ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമിക്കേണ്ടത്. ഫൈനഹു യസ്ബിർ, അവൻ ക്ഷമിക്കണം. വയതഹമ്മലു ഫഹുവ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ സഹിക്കുകയും ക്ഷമിക്കുകയും വേണം. അവൻ അങ്ങനെയാണെങ്കിൽ അവൻ എന്താ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. വമാ യനാലുഹു മിനൽ അദ, അവൻ അനുഭവിക്കുന്ന വമാ യനാലുഹു മിനൽ അദ, അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഫഹുവ ഫീ കിഫത്തി ഹസനാതിഹി അജ്റു മിനല്ലാഹി സുബ്ഹാനഹു വതആല, അവൻ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് തക്കണ്ടെയും അവന്റെ നന്മയുടെ തട്ടിൽ, നാളെ തുലാത്തിൽ മിസാനിൽ നന്മയുടെ തട്ടിൽ അതിൽ അജർ പ്രതിഫലമായി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമായി ഉണ്ടാകും. എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചാലും അത് നാളെ പരലോകത്ത് അവന്റെ കിഫത്തു അൽ ഹസനാത്ത് നന്മയുടെ തട്ടിൽ അവനത് പ്രതിഫലമായി ഉണ്ടാകും അള്ളാഹുവിൽ നിന്നുള്ള. അപ്പോ അവനത് ക്ഷമിക്കണം, സഹിക്കണം എന്നുള്ളതാണ്. ഇത് ക്ഷമയെ സംബന്ധിച്ച് വളരെ വിശദമായി ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. പക്ഷെ അതിന്റെ ഒരു ഒരു രൂപം നമ്മൾ മനസ്സിലാക്കേണ്ടത് വസബ്റു സലാസത്തു അഖ്സാമിൻ, ക്ഷമ എന്ന് പറഞ്ഞാൽ മൂന്ന് രൂപത്തിലാണ്. ഒന്ന് സബ്റുൻ അലാ തഅത്തില്ലാ, സൽകർമ്മം ചെയ്യാൻ ക്ഷമ വേണം, നന്മ ചെയ്യാൻ ക്ഷമ വേണം. ക്ഷമ മൂന്ന് രൂപത്തിലുണ്ടാകുക. മൂന്ന് കാര്യത്തിന് അല്ലെങ്കിൽ മൂന്ന് നിലക്കാണ് ക്ഷമ ഉള്ളത്. ഒന്ന് സബ്റുൻ അലാ തഅത്തില്ലാ, സൽക്കർമ്മം ചെയ്യാൻ ക്ഷമവേണം, നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ഉണ്ടോ അതിന് ക്ഷമ വേണം ചെയ്യാൻ. മാത്രമല്ല രണ്ടാമത്തേത് സബ്റു മഹരിമില്ല, ഹറാമിൽ നിന്ന് മാറി നിൽക്കാനും ക്ഷമ വേണം. തോന്നിയാസം കാണുമ്പോ അല്ലെങ്കിൽ ഒരു ഹറാമിലേക്ക് നമ്മുടെ മനസ്സാഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. ഹറാമായ കാര്യത്തിൽ നിന്ന് ജീവിതം പൂർണ്ണമായി മാറ്റി നിർത്തണമെങ്കിൽ അവന് നല്ല ക്ഷമയുള്ള ആൾക്കത് സാധിക്കുള്ളൂ. ഏഴ് ഹറാമിലേക്ക് പോകും. ഇൻഷാല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. മൂന്ന് സബ്റുൻ അലാ ഖദാരില്ലാ, അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ ക്ഷമിക്കണം, അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ ക്ഷമിക്കണം. അള്ളാഹുവിന്റെ ഖദാ ഖദർ, അത് പല അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ളതൊക്കെ സംഭവിക്കും, പല പരീക്ഷണങ്ങളും ഉണ്ടാവും, ആ സമയത്ത് അവിടെ ക്ഷമിക്കണം. ഇങ്ങനെ മൂന്ന് രൂപത്തിലാണെന്നുള്ളത് ക്ഷമയുള്ളത് സബ്റുൻ അലാ തഅത്തില്ല, രണ്ട് സബ്റുൻ മഹരിമില്ല, മറ്റൊന്ന് സബ്റുൻ അലാ അഖ്ദാരില്ല എന്നുള്ളത്. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, പഠിക്കണം. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഹഖിലൂടെ നീങ്ങാനും ആ ഹിദായത്തിൽ മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഇല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.